ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. അൾജീരിയ സന്ദർശനത്തിന്റെ മൂന്നാം ദിവസമായ ഇന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു സിദി അബ്ദുള്ള സയൻസ് ആൻഡ് ടെക്നോളജി പോൾ യൂണിവേഴ്സിറ്റിയെ അഭിസംബോധന ചെയ്യും. ടെലികോമിന്റെയും അനുബന്ധ സാങ്കേതിക വിദ്യകളുടെയും ഉപയോഗത്തിൽ ഇന്ത്യ മുൻപന്തിയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ടെലികമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡർഡൈസേഷൻ അസംബ്ലി ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ശബരിമലയിൽ സ്പോട്ട് ബുക്കിംഗ് സംവിധാനം തുടരുമെന്നും തീർത്ഥാടകർക്കും സുഗമമായ ദർശനത്തിനുള്ള സൌകര്യം ഉറപ്പുവരുത്തുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തെ ധനകാര്യ പ്രതിസന്ധിയും ട്രഷറി നിയന്ത്രണവും സംബന്ധിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന ഉപക്ഷേപത്തിന്മേൽ നിയമസഭയിൽ ചർച്ച ആരംഭിച്ചു. മഹാരാഷ്ട്ര ജാർഖണ്ഡ് നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ തീയതി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. അൾജീരിയ സന്ദർശനത്തിന്റെ മൂന്നാം ദിവസമായ ഇന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി APJ അബ്ദുൾ കലാമിന്റെ ജന്മവാർഷിക ദിനത്തിൽ അദ്ദേഹത്തിന്റെ ഛായാചിത്രത്തിൽ രാഷ്ട്രപതി മുർമു പുഷ്പാർച്ചന നടത്തും. തുടർന്ന് സിദി അബ്ദുള്ള സയൻസ് ആന്റ് ടെക്നോളജി പോൾ യൂണിവേഴ്സിറ്റി അഭിസംബോധന ചെയ്യും. കടൽ ജല ശുദ്ധീകരണ പദ്ധതി, ഹമ ഗാർഡൻ തുടങ്ങിയ സ്ഥലങ്ങളും രാഷ്ട്രപതി സന്ദർശിക്കും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ മൌറിറ്റാനിയയിലേക്ക് പോകും. ഈ മാസം 17 മുതൽ 19 വരെ രാഷ്ട്രപതി മലാവിയും സന്ദർശിക്കും. ടെലികോമിന്റെയും അനുബന്ധ സാങ്കേതിക വിദ്യകളുടെയും ഉപയോഗത്തിൽ ഇന്ത്യ മുൻപന്തിയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയന്റെ വേൾഡ് ടെലികമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡർഡൈസേഷൻ അസംബ്ലി ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യത്ത് 120 കോടി മൊബൈൽ ഉപയോക്താക്കളാണുള്ളത്. 95 കോടിയിലധികം ജനങ്ങൾ ഇന്റർനെറ്റ് സംവിധാനം ഉപയോഗിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ മൊബൈൽ കോൺഗ്രസും ശ്രീ മോദി ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനത്തിന് മുന്നോടിയായി ITU വേൾഡ് ടെലികമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡർഡൈസേഷൻ അസംബ്ലിയിലെ എക്സിബിഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചു. ആദ്യമായാണ് ഇന്ത്യ പരിപാടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത്. ശബരിമല ദർശനത്തിന് ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താതെ എത്തുന്ന തീർത്ഥാടകർക്കും സുഗമമായ ദർശനത്തിനുള്ള സൌകര്യം സർക്കാർ ഉറപ്പുവരുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കഴിഞ്ഞ വർഷങ്ങളിൽ ഇത്തരത്തിൽ ദർശനം ഉറപ്പുവരുത്തിയിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. തീർത്ഥാടകർക്ക് സന്നിധാനത്തും പമ്പയിലും ഇടത്താവളങ്ങളിലും സൌകര്യങ്ങൾ ഒരുക്കുന്നതിന് വിവിധ വകുപ്പുകളും സ്ഥാപനങ്ങളും തമ്മിലുള്ള ഏകോപനം മെച്ചപ്പെടുത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നിയമസഭയിൽ വി ജോയിയുടെ സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി.
2024-25 മണ്ഡല മകരവിളക്ക് കാലത്തും വെർച്വൽ ക്യൂവിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്കും രജിസ്ട്രേഷൻ നടത്താതെ വരുന്ന തീർത്ഥാടകർക്കും സുഗമമായ ദർശനത്തിനുള്ള സൌകര്യം സർക്കാർ ഉറപ്പുവരുത്തുന്നതാണ്. റോഡുകളുടെ അറ്റകുറ്റപ്പണിക്കും താന്നപാതകളിൽ ഭക്തർക്ക് സൌകര്യങ്ങളും സംരക്ഷണവും ഒരുക്കുന്നതിനും അന്യസംസ്ഥാനത്ത് നിന്നെത്തുന്ന തീർത്ഥാടകർക്ക് ആവശ്യമായ സൌകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വെർച്വൽ ക്യൂ രജിസ്ട്രേഷനിലൂടെ തീർത്ഥാടകരുടെ വിശദാംശങ്ങൾ ഡിജിറ്റൽ രേഖയായി ലഭ്യമാകും. ഇത് ശബരിമലയിലെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും അപകടങ്ങളും കൂട്ടം തെറ്റലുകളും ഉണ്ടായാൽ ആളുകളെ കണ്ടെത്തുന്നതിനും സഹായകരമാണ്.
നിലയ്ക്കൽ, പമ്പ എന്നിവിടങ്ങളിൽ ആംബുലൻസ് സംവിധാനം ഏർപ്പെടുത്തുന്നതിനും അത്യാഹിത മെഡിക്കൽ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിനും തീരുമാനിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. സംസ്ഥാനത്തെ ധനകാര്യ പ്രതിസന്ധിയും ട്രഷറി നിയന്ത്രണവും സംബന്ധിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന ഉപക്ഷേപത്തിന്മേൽ നിയമസഭയിൽ ചർച്ച ആരംഭിച്ചു. പ്രതിപക്ഷത്തുനിന്നും മാത്യു കുഴൽനാടനാണ് ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയത്. കേരളത്തിലെ ധനകാര്യ പ്രതിസന്ധി ഗൌരവമായി ചർച്ച ചെയ്യേണ്ട കാര്യമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചത്. കഴിഞ്ഞ മാസം വരെയുള്ള കണക്കുകൾ പ്രകാരം സംസ്ഥാന സർക്കാരിന് വിഴിഞ്ഞം തുറമുഖത്ത് 19 കപ്പലുകളിൽ നിന്നായി 4.7 കോടി രൂപയുടെ നികുതി വരുമാനം ലഭിച്ചതായി മന്ത്രി വി എൻ വാസവൻ. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട 50% തൊഴിലുകൾ പ്രദേശവാസികൾക്ക് നൽകുമെന്ന ഉറപ്പ് പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും മന്ത്രി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു.
ഇതിനോടൊപ്പം തന്നെ 50% എന്നുള്ള ആശയം നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കിട്ടിയിട്ടുള്ള കണക്കനുസരിച്ച് 56% എത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ബന്ധപ്പെട്ടവരെ കൂടെ കൂട്ടി ചർച്ച ചെയ്ത് കാര്യങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കും. ഇപ്പൊ 29 ഷിപ്പ് വന്നുപോയി കഴിഞ്ഞിട്ടുണ്ട്. ഇതുവഴി 4.7 കോടി രൂപ കഴിഞ്ഞ സെപ്റ്റംബർ 30 വരെയുള്ള കണക്കനുസരിച്ച് 19 കപ്പലുകളിനായി സംസ്ഥാന ഗവൺമെന്റിന് നികുതി ഇനത്തിൽ വരുമാനം ലഭിച്ചിട്ടുണ്ട്.
കർണാടകയിൽ നിന്നും മാഹിയിൽ നിന്നും ആഭ്യന്തര ഉപയോഗത്തിനെന്ന പേരിൽ വലിയ തോതിൽ ഇന്ധനം വാങ്ങി സംസ്ഥാനത്ത് ചില്ലറ വിൽപ്പന നടത്തുന്ന സംഘങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. നിരവധി കേസുകൾ ഇതിനകം തന്നെ പിടിച്ചതായും പിഴയടക്കമുള്ള നടപടികൾ ഇതിനെതിരെ സ്വീകരിക്കുമെന്നും മന്ത്രി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. ജി എസ് ടിക്ക് മുൻപുള്ള നികുതി കുടിശ്ശികകൾ തീർപ്പാക്കുന്നതിനുള്ള ആംനസ്റ്റി പദ്ധതി സംസ്ഥാനത്ത് ഓഗസ്റ്റ് 1 മുതൽ നടപ്പാക്കിയതായും അദ്ദേഹം അറിയിച്ചു. എ ഡി ജി പി എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വെച്ചു. അന്വേഷണ റിപ്പോർട്ടുകളെ സംബന്ധിച്ച് വസ്തുതാപരമല്ലാത്ത വാർത്തകളും ഊഹാപോഹങ്ങളും പ്രചരിക്കുന്ന സാഹചര്യത്തിലാണ് റിപ്പോർട്ടുകളുടെ പകർപ്പ് നിയമസഭയിൽ സമർപ്പിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇവയിലെ കണ്ടെത്തലുകളെക്കുറിച്ച് സർക്കാർ പരിശോധിച്ചു വരികയാണെന്നും ടി പി രാമകൃഷ്ണന്റെ സബ്മിഷന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു. എ ഡി ജി പിക്കെതിരായ ആരോപണങ്ങൾ സംബന്ധിച്ച് 2 അന്വേഷണ റിപ്പോർട്ടുകൾ ഈ മാസം 5 സംസ്ഥാന പോലീസ് മേധാവി സർക്കാരിന് സമർപ്പിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
മഹാരാഷ്ട്ര ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ തീയതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പ്രഖ്യാപിക്കും. മഹാരാഷ്ട്ര നിയമസഭയുടെ കാലാവധി അടുത്ത മാസം 26 ജാർഖണ്ഡ് നിയമസഭയുടെ കാലാവധി അടുത്ത വർഷം ജനുവരി 5 അവസാനിക്കും. ഇന്ന് അന്താരാഷ്ട്ര വൈറ്റ് കെയിൻ ദിനം. കാഴ്ചയില്ലാത്തവർ അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങളിലേക്കും അവരുടെ കഴിവുകളിലേക്കും സമൂഹത്തിന്റെ ശ്രദ്ധയാകർഷിക്കുക ലക്ഷ്യമിട്ടാണ് ഒക്ടോബർ 15 വൈറ്റ് കെയിൻ ദിനമായി ആചരിക്കുന്നത്. ദിനാചരണത്തിന്റെ ഭാഗമായി കാഴ്ചയില്ലാത്തവർക്ക് സൌജന്യമായി വൈറ്റ് കെയിൻ ലഭ്യമാക്കുന്നതിന് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ തിരുവനന്തപുരത്തെ ആസ്ഥാന കേന്ദ്രത്തിൽ വൈറ്റ് കെയിൻ ബാങ്ക് ആരംഭിക്കും. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഹബീബ് സി ആകാശവാണി വാർത്തകളോട്.
കാഴ്ചയില്ലാത്ത ഒരു വ്യക്തി നേരിടുന്ന സ്വയം സഞ്ചരിക്കുന്നതിനുള്ള പരിമിതി പരിഹരിക്കുന്നതിൽ ഇന്ന് നിലവിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഹാരമാണ് വെളുത്തവടി. കാഴ്ചയില്ലാത്തവരുടെ ഒരു അന്താരാഷ്ട്ര ചിഹ്നം എന്നതിനപ്പുറത്ത് അത് സുരക്ഷിതവും സ്വതന്ത്രവുമായ തലത്തിൽ സഞ്ചരിക്കുന്നതിന് കാഴ്ചയില്ലാത്തവരെ പ്രാപ്തരാക്കുന്നു. വെളുത്തവടി ദിനത്തിന്റെ ഭാഗമായി സമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിനും കാഴ്ചയില്ലാത്തവരുടെ വിവിധ വിഷയങ്ങളെക്കുറിച്ച് വിശേഷിച്ച് അവരുടെ സഞ്ചാരപരമായ പരിമിതികളെക്കുറിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിനും നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നു.
കണ്ണൂർ ADM കെ നവീൻ ബാബുവിനെ കണ്ണൂർ പള്ളിക്കുന്നിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. പത്തനംതിട്ട സ്വദേശിയായ നവീൻ ബാബുവിന് കഴിഞ്ഞ ദിവസമാണ് പത്തനംതിട്ടയിലേക്ക് സ്ഥലമാറ്റം ലഭിച്ചത്. ഇന്നലെ നടന്ന യാത്രയയപ്പ് യോഗത്തിനിടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ADMനെ പരസ്യമായി വിമർശിക്കുകയും അഴിമതി ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. കണ്ണൂരിൽ ADM ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയുടെ ഭാഗത്തു നിന്നുണ്ടായത് മനഃപൂർവ്വമായി അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ADMന്റെ മരണത്തിന് പിന്നിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പങ്ക് അന്വേഷിക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ADMന്റെ ആത്മഹത്യയെ തുടർന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഓഫീസിലേക്ക് യുവമോർച്ച കരിങ്കുടിയുമായി പ്രതിഷേധം നടത്തി. യുവമോർച്ച ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മലപ്പുറം കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസ സാധ്യത കണക്കിലെടുത്ത് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ചുവപ്പ് ജാഗ്രത നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം നെയ്യാർ ഡാമിന്റെ 4 ഷട്ടറുകൾ ഇന്ന് ഉച്ചയ്ക്ക് 1 5 സെന്റിമീറ്റർ വീതം ഉയർത്തുമെന്നും സമീപവാസികൾ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. വടക്കു കിഴക്കൻ മൺസൂൺ ആരംഭിക്കുന്നതിനാൽ തമിഴ്നാട്ടിൽ ചെന്നൈ മുതൽ വില്ലുപുരം വരെയുള്ള തീരദേശ ജില്ലകളിൽ ഈ മാസം 18 വരെ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരോട് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറാനും IT ജീവനക്കാർ വീട്ടിൽ നിന്ന് ജോലി ചെയ്യാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അൾജീരിയ സന്ദർശനത്തിന്റെ 3 ദിവസമായ ഇന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു സിദി അബ്ദുള്ള സയൻസ് ആന്റ് ടെക്നോളജി പോൾ യൂണിവേഴ്സിറ്റിയെ അഭിസംബോധന ചെയ്യും. ടെലികോമിന്റെയും അനുബന്ധ സാങ്കേതിക വിദ്യകളുടെയും ഉപയോഗത്തിൽ ഇന്ത്യ മുൻപന്തിയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ടെലികമ്യൂണിക്കേഷൻ സ്റ്റാൻഡർഡൈസേഷൻ അസംബ്ലി ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ശബരിമലയിൽ സ്പോട്ട് ബുക്കിംഗ് സംവിധാനം തുടരുമെന്നും തീർത്ഥാടകർക്കും സുഗമമായ ദർശനത്തിനുള്ള സൌകര്യം ഉറപ്പുവരുത്തുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തെ ധനകാര്യ പ്രതിസന്ധിയും ട്രഷറി നിയന്ത്രണവും സംബന്ധിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന ഉപക്ഷേപത്തിന്മേൽ നിയമസഭയിൽ ചർച്ച ആരംഭിച്ചു. മഹാരാഷ്ട്ര ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ തീയതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.